SBS.
This is SBS Radio.
ലെന, നമസ്കാരം. SBS മലയാളത്തിലേക്ക് സ്വാഗതം.
ഹായ്, നമസ്കാരം. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട്. ഓസ്ട്രേലിയയിലെ ഉള്ള കോളിന്ന് നമസ്കാരം എന്ന് തുടങ്ങുന്നത് തന്നെ നല്ല രസമുണ്ട്.
ഓക്കെ, താങ്ക് യു. ഇന്ത്യയിലെ പല നടിമാരുടെയും സിനിമയിലേക്കുള്ള രണ്ടാം വരവ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ആദ്യം എത്ര വലിയ ആക്ട്രസ് ആയിരുന്നാലും രണ്ടാമത് വരുമ്പോൾ പലപ്പോഴും ക്ലിക്കാവുന്നവർ എന്ന് പറയുന്നത് വിരലിലെണ്ണാവുന്ന ആൾക്കാരാണ്. പക്ഷേ ലെനയുടെ കേസിൽ അത് നേരെ തിരിച്ചാണ്. ആദ്യം ഒരു ഒരു സാധാരണയായ ഒരു നടിയെന്ന് വേണമെങ്കിൽ പറയാം, അത് കഴിഞ്ഞ് ഒരു ബ്രേക്ക് എടുത്തു. പക്ഷെ തിരിച്ചു വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെക്കാളും ഭയങ്കര ഒരു സക്സസ് ആണ് ആ വരവ്. ഒരു സ്റ്റാർ ആവുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡ് വിന്നർ ആവുന്നത്, കൈ നിറയെ സിനിമകൾ ഉണ്ടാവുന്നത്. എങ്ങനെയാ ലെന ഇതിനെ നോക്കിക്കാണുന്നത്?
ആ, എനിക്ക് തോന്നുന്നു ഈ ക്യൂറിയസ് ബെഞ്ചമിൻ ബട്ടൺ എന്ന് പറഞ്ഞ സിനിമ പോലെയാണ് എന്റെ ജീവിതം.
ഓക്കെ,
റിവേഴ്സിലാണ് പോകുന്നത്. ഐ തിങ്ക് ഞാൻ സിനിമയിലേക്ക് വന്ന സമയത്ത് എന്നെ കാണാൻ ഇപ്പോഴത്തേക്കാളും പ്രായം തോന്നുമായിരുന്നു. അപ്പൊ 16 വയസ്സിൽ വരുമ്പോ ഇപ്പൊ ഉള്ളതിനേക്കാളും പക്വതയായിരുന്നു കാണാൻ. എനിക്ക് കിട്ടിയിരുന്ന റോൾസ് എല്ലാം അങ്ങനത്തെയായിരുന്നു. ഭയങ്കര പക്വതയുള്ള, ഭയങ്കര വീട്ടമ്മ കൈൻഡ് ഓഫ് കരച്ചിലും പിടിച്ചിലും ഉള്ള വളരെ സീരിയസ് റോൾസ് ആണ് കിട്ടിയിരുന്നത്. ആക്ച്വലി ഇപ്പോഴാണ് ഭയങ്കര ഫൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഭയങ്കര ഇന്റൻസ് ക്യാരക്ടേഴ്സും എല്ലാം കിട്ടുന്നതും. ആൻഡ് ഐ ഫീൽ ആൻഡ് ലുക്ക് എന്നാണ് എനിക്ക് തോന്നുന്നതും എല്ലാരും പറയുന്നതും. സോ ഐ തിങ്ക് എവറിങ് ഇസ് ഗോയിങ് ഇൻ റിവേഴ്സ്. അതെനിക്ക് വളരെ നന്നായിട്ടാ പോകുന്നത് കാര്യങ്ങള്.
ഓക്കെ, ശരിയാണ്. പണ്ടൊക്കെ ഇങ്ങനെ സെറ്റ് സാരി ഉടുത്ത കൊറേ റോൾസും അല്ലേ അവിടെ നിന്ന്?
അതെ അതെ, വളരെ സീരിയസ് ക്യാരക്ടേഴ്സ് ആയിരുന്നു.
ഓക്കെ,
ഇപ്പോഴാണെങ്കിൽ ബുള്ളറ്റ് ഓടിക്കുന്നു, അങ്ങനെ ഭയങ്കര രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്യുന്നത്.
ഓക്കെ, ശരി. പക്ഷെ അതിന്റെ കൂടെ തന്നെ ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പലരും ഇമേജ് കോൺഷ്യസ് ആയിട്ട് ഇപ്പൊ കുട്ടിയുള്ള റോളുകൾ, ചെറിയൊരു ഒരു കുഞ്ഞു ബേബിയുള്ള റോള് പോലും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. അപ്പൊ ലെനയുടെ ഇരട്ടിയും അല്ലെങ്കിൽ 3 times പ്രായമുള്ള റോൾസ് ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഇങ്ങനെ ടൈപ്പ് കാസ്റ്റ് ആവും എന്നുള്ളൊരു പേടിയൊന്നും ഇല്ലേ?
ഫസ്റ്റ് തിങ് ടൈപ്പ് കാസ്റ്റ് ആവണമെങ്കിൽ നമ്മൾ തന്നെ ഒരു ടൈപ്പ് ഓഫ് റോൾ വീണ്ടും 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 സ്വീകരിക്കണം, എന്നിട്ട് അത് വീണ്ടും ചെയ്യണം, എന്നാലേ നമ്മൾ ടൈപ്പ് കാസ്റ്റ് ആവൂ. സോ ഞാനൊരു ക്യാരക്ടർ ചെയ്തു, അത് നന്നായി വന്നെങ്കിൽ ഐ ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. അതേ ടൈപ്പ് ഓഫ് റോൾസ് നമുക്ക് വീണ്ടും വരും, പക്ഷെ അത് ചെയ്യാതിരിക്കുക, ആ ടെംപ്ടേഷൻ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. ഡോണ്ട് റിപ്പീറ്റ് യുവർ സെൽഫ് ആൻഡ് യു വോണ്ട് ബി ടൈപ്പ് കാസ്റ്റ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ആൻഡ് ദി അതർ തിങ് ഈസ് എന്റെ ബേസിക് ഇഷ്ടം ആക്ടിംഗ് ആണ്. അപ്പോ ആക്ടിങ്ങിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഈ ചാലഞ്ചിങ് റോൾസ് ചെയ്യുന്നത്. അല്ലാതെ ഇതിലാകെ രണ്ട് റീസൺസ് ഉള്ളൂ. ഒന്ന്, ഐ ലവ് വെറൈറ്റി. അപ്പോ കുറെ വെറൈറ്റി ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഡെയിലി നമ്മുടെ ജോലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇഫ് യു ഗോ ആൻഡ് ഡു ദ സെയിം കൈൻഡ് ഓഫ് റോൾ ഡെയിലി അത് ഭയങ്കര ബോറിംഗ് ആവുകയാണ്. സോ ഐ പ്രിഫർ ദ വെറൈറ്റി. ആൻഡ് രണ്ടാമത്തത്, ഈ എന്റെ പ്രായത്തെക്കാളും ഇരട്ടിയും മൂന്നിരട്ടിയും പ്രായമുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അതൊരു ഭയങ്കര ചാലഞ്ച് ആണ്. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് എ ഫാൻസി ഡ്രസ്. ഡൂയിങ് എ ഫിലിം ഇസ് നോട്ട് ലൈക്ക് യു കൻ ജസ്റ്റ് ഗോ ഓൺ സ്റ്റേജ് ആൻഡ് ഫാൻസി ഡ്രസ് ചെയ്യുന്ന പോലെ അല്ല. അത് അത്രയും അംഗീകാരം കിട്ടണമെങ്കിൽ, ആൾക്കാർ അത്രയും സ്വീകരിക്കണമെങ്കിൽ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് എഫേർട്ട്. എന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല, മേക്കപ്പിന്റെ സൈഡിൽ നിന്ന്, കോസ്റ്റ്യൂം, ഡയറക്ഷൻ, ക്യാമറ വർക്ക്, എല്ലാവരും. ആൻഡ് അഫ്കോഴ്സ് ഐ ഹാവ് ടു പുട്ട് ഇൻ മോർ ദാൻ 200%, സാധാരണ ഒരു റോൾ ചെയ്യുന്നേക്കാളും. സോ അതൊക്കെ വലിയ എന്താ പറയാ, ഒരു ചാലഞ്ച് ആണ്. സോ ഐ ലൈക്ക് ദ വെറൈറ്റി ആൻഡ് ദ ചാലഞ്ച്.
ഇപ്പൊ ആളുകളുടെ റെക്കഗ്നീഷന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ക്രിറ്റിക്കൽ അക്ലെയിംസ് ആണെങ്കിലും ഒക്കെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് അല്ലെ, ഒത്തിരി അവാർഡ്സ് കിട്ടുന്നുണ്ട്. അപ്പം പൊതുവെ ഭയങ്കരമായിട്ട് അക്സെപ്റ്റഡ് ആണ്. ഈ ചെയ്തിട്ടുള്ള ഇങ്ങനെ ചലഞ്ചിങ് ആയിട്ടുള്ള റോൾസിൽ വെച്ചിട്ട് ഒന്നോ രണ്ടോ എണ്ണം പിക്ക് ചെയ്യാൻ പറഞ്ഞ ഏതായിരിക്കും ലെന പിക്ക് ചെയ്യാ?
ഡെഫിനറ്റ്ലി എന്റെ മൊയ്തീനിലെ പാത്തുമ്മ.
ഓക്കെ,
ആൻഡ് സെക്കൻഡ് മേബി ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലെ അനിത. ഇപ്പൊ മൊയ്തീനിലെ പാത്തുമ്മ ഭയങ്കര, ഞാൻ ഈ പറഞ്ഞ പോലെ വളരെ ചാലഞ്ചിങ് ആയിരുന്നു. ഈ ആ ഡയലക്റ്റും പിന്നെ റിയൽ ലൈഫ് ക്യാരക്ടറാണ്. അതുപോലെ ഒരുപാട് ചാലഞ്ചസ്, വളരെ വിസിബിൾ ചാലഞ്ചസ് ഉണ്ടായിരുന്നു ആ ക്യാരക്ടറിൽ. അതേസമയത്ത് അനിത എന്ന് പറയുന്ന ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലെ ക്യാരക്ടർ, എനിക്ക് ആ ക്യാരക്ടറിനാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അത് ഭയങ്കര സട്ടിൽ ആയിട്ടുള്ള ആക്ടിങ്ങിന് ആവശ്യപ്പെടുന്ന ഒരു റോളായിരുന്നു. നമുക്ക് പെട്ടെന്ന് കണ്ട ഒരു വളരെ നോർമൽ ക്യാരക്ടർ അല്ലേ എന്ന് തോന്നും, ബട്ട് ഒരു ആ ഫുൾ ഫിലിം ഇരുന്ന് കാണുമ്പോൾ ആ ക്യാരക്ടറിന്റെ ഇമ്പാക്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് വളരെയധികം സട്ടിൽ ആക്ടിങ് വേണ്ടി വന്ന വളരെ ചെറിയ ചെറിയ ന്യൂവൻസില് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യേണ്ടി വരുന്ന കൊറേ കാര്യങ്ങളുണ്ടായിരുന്നു ആ ക്യാരക്ടർ.
ഓക്കെ, ഇനിയിപ്പോ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഒരു നായികയാവാനായിട്ട് ക്വാളിഫിക്കേഷൻസ് ഒന്നും വലിയതായിട്ട് ആവശ്യമില്ല എന്ന് കരുതുന്ന ഒരു ഒരു പറ്റ ആൾക്കാരെങ്കിലും ഉണ്ട്. ഇപ്പൊ എല്ലാവരും അങ്ങനെയെന്ന് പറയുന്നില്ല, പക്ഷെ എങ്കിലും കുറച്ച് പേരെങ്കിലും ഉണ്ട്. ഇപ്പൊ ടെൻത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ട്വൽത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നായികമാര് മലയാളത്തിൽ കുറെ പേരുണ്ട് താനും. ഇവരുടെ ഇടയിൽ വെച്ചിട്ട് ആണ് ലെന ഡിഫറെന്റ് ആവുന്നതെന്നാണ് തോന്നുന്നത് എനിക്ക്. കാരണം സൈക്കോളജിയില് ഫസ്റ്റ് റാങ്ക്, പിന്നെ ക്ലിനിക്കൽ സൈക്കോളജിയില് പോസ്റ്റ് ഗ്രാജുവേഷൻ, ഇങ്ങനെ ഇതൊക്കെ ആയിട്ടാണ് ലെന ഇവിടെ ഒരു ആക്ട്രസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ മലയാള സിനിമയിൽ തന്നെ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയ അല്ലെങ്കിൽ ഇന്റലിജന്റ് ആയിട്ടുള്ള നടി എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമോ ലെനെ?
അങ്ങനെ ഞാൻ തന്നെ പറയാൻ പോയാൽ തന്നെ ഞാനൊരു മണ്ടിയാവുള്ളേ. I should be a fool to say you can say that about me. എന്തായാലും പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഇതേ പ്രായത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു 11th 12th standard 11th standard ലാണ് ഞാൻ സിനിമയിലേക്ക് പോയത്. ഞാൻ ഡിഗ്രി ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഹീറോയിനായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ രണ്ടാം ഭാവം തന്നെ ലാൽ ജോസിന്റെ ഫിലിമില് സുരേഷ് ഗോപിയുടെ ഹീറോയിനായിരുന്നു. അപ്പൊ അതിലാകെ വന്ന മാറ്റം എന്താണെന്ന് വെച്ചാല് ഐ ടുക്ക് എ ബ്രേക്ക്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനായിട്ട് അഭിനയം നിർത്തിവെച്ചിട്ട് ആ സമയത്ത് നിർത്തിവെച്ചു. വെൻ എവറി വൺ വുഡ് ഹാവ് സെയ്ഡ് ഇപ്പോ തുടങ്ങുന്നുള്ളൂ, നിങ്ങളുടെ കരിയർ തുടങ്ങുന്ന സമയത്ത് എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചാ അന്ന് നമുക്ക് മണ്ടത്തരമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ടുഡേ ഇറ്റ് പ്രൂവ്സ് റൈറ്റ്. ഞാൻ ആ സമയത്ത് പോയി പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത് വന്നതുകൊണ്ടാണ് ഇപ്പൊ എന്റെ കരിയറിന് ഇത്ര സെൻസിറ്റിവിറ്റി ഉള്ളതും എനിക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളതും.
ഡെഫിനറ്റ്ലി. ഇപ്പം ലെന പറയുന്ന കേസിൽ അതിൽ രണ്ട് റിസ്ക് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ റിസ്ക് എന്ന് വെച്ചാൽ ഒരു ബൂമിംഗ് ആയിട്ടുള്ള ഒരു കരിയർ പകുതി വെച്ച് നിർത്തിയിട്ട് പഠിക്കാൻ പോവാ, പിന്നെ തിരിച്ച് ആ സിനിമ ഇന്ന് അധികം പേരൊന്നും തിരിച്ചു വരുമ്പോൾ സക്സസ്ഫുൾ അല്ലാത്ത ആ ഒരു ഒരു മേഖലയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത്. എന്തിന്റെ പേരില അങ്ങനെ തിരിച്ചു വന്നത്? ഇപ്പൊ പഠിക്കാനായിട്ട് പോകുമ്പം വേറൊരു എക്സ്പെക്ടേഷനോട് കൂടിയല്ലേ പോകുന്നത്?
അതെ, ഞാൻ ആക്ച്വലി ക്ലിനിക്കൽ സൈക്കോളജിയിൽ PhD എടുത്ത് ഇന്ത്യക്ക് പുറത്തു പോയി വർക്ക് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു ആ സമയത്ത്.
ഓക്കെ,
പിന്നെ എന്താ പറ്റിയതെന്ന് വെച്ചാല് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇന്റേൺഷിപ്പിന്റെ സമയത്ത് ഞാൻ ഇതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ എനിക്ക് മനസ്സിലായി. ദിസ് ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു വളരെ സാറ്റിസ്ഫൈങ് ജോലിയല്ല, വളരെ താങ്ക്ലെസ് ജോബാണ്. അതിന് മാത്രം നമുക്ക് ഇന്ത്യയിലെ ഫെസിലിറ്റീസ് കുറവാണ്. ഇപ്പോ പുറത്ത് ഓസ്ട്രേലിയയിലൊക്കെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടാവുമായിരിക്കും ഒരു മെന്റൽ ഹെൽത്ത് സെന്ററിലൊക്കെ, പക്ഷെ ഇന്ത്യയില് നമുക്ക് വളരെ പുവർ ഫെസിലിറ്റീസ് ആണ്. നമുക്ക് സത്യത്തിൽ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പോലും കഴിയാത്ത വിധം അത്രയും ബാഡ്ലി എക്വിപ്ഡ് ആണ് ഇവിടെ സിറ്റുവേഷൻ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കി വന്നപ്പോ നമ്മൾ പഠിക്കുന്ന അമേരിക്കൻ ടെക്സ്റ്റ് ബുക്സും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലും ഒന്നും ശരിക്കും സിങ്ക് ആയി വരുന്നുണ്ടായിരുന്നില്ല. ആൻഡ് അതിനും ഉപരി എനിക്ക് മനസ്സിലായത് ഞാൻ ബേസിക്കലി ഒരു കലാകാരിയാണ്, അത് ഞാൻ ടേക്കൻ ഫോർ ഗ്രാന്റഡ് ആയിരുന്നു എന്റെ കാര്യത്തിൽ. ഞാൻ ഒട്ടും ശ്രമിക്കാതെയാണ് സിനിമയിലേക്ക് വന്നത്. എനിക്ക് വളരെ യാദൃശികമായിട്ട് എനിക്ക് സിനിമയിലേക്ക് ഒരു വരവുണ്ടായി. എന്നെ സ്കൂളിൽ വെച്ചിട്ട് സെലക്ട് ചെയ്യാ ചെയ്തത്. അപ്പൊ എനിക്ക് അതിന്റെ വാല്യൂ അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ സിനിമ വിട്ടു മാറി നിന്നപ്പോഴാണ് എനിക്ക് അതിന്റെ വില മനസ്സിലായത്. ഈ കണ്ണു പോകുമ്പോഴേ അതിന്റെ വില അറിയൂ എന്ന് പറയില്ലേ, അതുപോലെ ആയിപ്പോയി. അപ്പൊ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ശരിക്കും തിരിച്ചറിവുണ്ടായത്. ദാറ്റ് ഒന്ന്, ഞാൻ കലാകാരിയാണ്, സോ ഐ ഷുഡ് ബി ഡൂയിങ് വാട്ട് ഐ ഷുഡ് ബി ഡൂയിങ്. ഇതല്ല, അല്ലാതെ ഈ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത് ഇറ്റ് വാസ് നോട്ട് ഗിവിങ് മീ എനി സാറ്റിസ്ഫാക്ഷൻ. ആൻഡ് ആലോചിക്കുന്ന ജീവിതകാലം മുഴുവൻ ഇത് ജോലിയായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു. അങ്ങനെയാണ് ഞാൻ തിരിച്ചിനി അഭിനയിക്കാൻ വരണം എന്ന് വിചാരിച്ചത്. ആൻഡ് ഓഫ് കോഴ്സ് വിത്ത് ഗ്രേറ്റ് ലക്ക് ആൻഡ് ഗോഡ്സ് ബ്ലെസിംഗ്സ് എനിക്ക് ഒരു സിനിമ വന്നു, കൂത്ത് എന്ന് പറഞ്ഞ സിനിമ. ഉടനെ ഞാൻ ഇങ്ങനെ തീരുമാനം എടുക്കുന്ന സമയത്ത് വീണ്ടും ആ ഓഫർ വന്ന് ഐ ഡിഡ് ദാറ്റ് ഫിലിം. അതിനുശേഷമാണ് ഈ ഓമനത്തിങ്കൾ പക്ഷി എന്ന് പറയുന്ന ഏഷ്യാനെറ്റിലെ സീരിയലിന് എന്നെ വിളിക്കുന്നത്. സത്യത്തിൽ അതായിരുന്നു ടേണിംഗ് പോയിന്റ് ഓഫ് മൈ കരിയർ. ബിക്കോസ് സീരിയൽസ് ഗേവ് മീ ദാറ്റ് പ്ലാറ്റ്ഫോം ടു എന്താ പറയാ പ്രാക്ടീസ് ആൻഡ് പോളിഷ് മൈ ആക്ടിങ് സ്കിൽസ്. ആൻഡ് I have friends in Australia, like Anita Aunty from Brisbane, who is my friend because of Omanathinkal Pakshi.
Okay.
Through that serial, I have got so many friends from around the world. ఇప్పుడు నేను యుఎస్ లో పోయాలి, దే రిమెంబర్ ఓన్లీ ഓമനത്തിങ്കൾ പക്ഷി, దే డోంట్ రిమెంబర్ ദ ഫിലിം.
ഓക്കെ. ഇപ്പം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഇപ്പൊ ഓസ്ട്രേലിയയിൽ ഒരു മെന്റൽ ഹെൽത്ത് സെന്ററിലൊക്കെ വർക്ക് ചെയ്ത് ഞങ്ങളുടെയൊക്കെ കൂടെ ഇരിക്കേണ്ട ഒരാളായിരുന്നു ഇപ്പോ, അല്ലേ?
നിങ്ങളുടെയൊക്കെ പ്രാന്ത ചികിത്സിച്ച്,
അങ്ങനെയും പറയാം,
ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ പ്രാന്ത ചികിത്സിച്ച് അല്ലെങ്കിൽ എനിക്ക് വട്ടായി ഇരിക്കേണ്ടതായിരുന്നു.
ഇരിക്കേണ്ടതായിരുന്നു. എന്താണെങ്കിലും ഇപ്പൊ ഞങ്ങൾക്ക് നല്ലൊരു ആക്ട്രസിനെ കിട്ടി. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്താലുണ്ടാകുമായിരുന്ന ഫ്രസ്ട്രേഷനെ കുറിച്ച് എന്നെ പറഞ്ഞു. ഇപ്പം ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാള് മലയാള സിനിമയിൽ വരുമ്പോൾ, ഇപ്പൊ മലയാള സിനിമ എന്ന് പറയുന്നത് ഇന്ത്യയിലെ സിനിമകളിൽ വെച്ചിട്ട് നല്ല സിനിമകൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ എങ്കിൽ പോലും പല സമയത്തും നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള സിനിമകൾ ഉണ്ടാവാറുമുണ്ട്. പലപ്പോഴും അൺഫോർച്ചുനേറ്റ്ലി നടികൾക്ക് ഹീറോയുടെ താഴെ ഒരു ചെറിയൊരു ഷാഡോ ആയിട്ട് ഒതുങ്ങി കൂടേണ്ട ഒരു സിറ്റുവേഷനാണ് വരികയും ചെയ്യാറ്. അപ്പം ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഇത്രയും ഇന്റലിജൻസ് ക്വോഷ്യന്റ് ഉള്ള ലെനയ്ക്ക് അതിനോട് ഫ്രസ്ട്രേഷൻ ഉണ്ടാവാറില്ലേ?
സത്യത്തിൽ ഈ കഥയും ചോദ്യമില്ല എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് അപ്രോച്ചാണ് എനിക്ക് സിനിമയോട്. എനിക്ക് എല്ലാ സിനിമയും ഭയങ്കര മീനിങ് ഫുൾ ആയിരിക്കണമെന്നോ, സോഷ്യൽ എന്താ പറയാ, സോഷ്യൽ മെസ്സേജ് ഉള്ള സിനിമ ആയിരിക്കണമെന്നോ, അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് ക്രൈറ്റീരിയ കുറവാണ് സിനിമ കാണുന്നതിനെ കുറിച്ച് പറയുമ്പോൾ. ബിക്കോസ് ഓരോരുത്തരും ഒരു, നമ്മളൊരു കൂട്ടായ്മയായിട്ട് ഒരു 10 പേര് ഒരു വട്ടത്തിലിരുന്നാൽ ഓരോരുത്തരും ഓരോ കഥ പറഞ്ഞ, ഓരോരുത്തർ പറയുന്ന കഥ ഒരുപോലെ ആവില്ല. ഇറ്റ് ഹാവ് ഇറ്റ്സ് ഓൺ ടെക്സ്റ്റ്, അതിൻ്റെതായ വെറുതെ എന്റർടൈൻമെന്റ് ആണ്. അപ്പൊ അതുപോലെയാണ് സിനിമ, ഓരോരുത്തരും അവര് കഥ പറയാണ് ഇൻ വിഷ്വൽ ഫോം. അപ്പോ അതിലൊക്കെ നമ്മൾ പറയുന്ന അതേ സെൻസിബിലിറ്റീസ് അതിലുണ്ടാവണമെന്നില്ല, അവരുടേതായ സെൻസിബിലിറ്റീസ് ആണ്. യു ജസ്റ്റ് ഗോ വാച്ച് എ ഫിലിം ആൻഡ് ഇഫ് യു എൻജോയ് ഇറ്റ് യു എൻജോയ് ഇറ്റ്, ഇഫ് യു ഡോണ്ട് യു ഡോണ്ട്. പക്ഷെ അഫ്കോഴ്സ് ആ ഡയറക്ടറിന്റെ അടുത്ത സിനിമ നമ്മള് ഈ ആദ്യത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ജഡ്ജ് ചെയ്യും. ഇപ്പോഴത്തെ ഈ പറഞ്ഞ പോലെ ഹീറോയിന്റെ ഒരു ചെറിയ നിഴലായിട്ട് ഒതുങ്ങി വന്ന ഹീറോയിൻ എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു അതൊക്കെ പണ്ടത്തെ സിനിമയിലാണ് ഈ ഹീറോയും വില്ലനും വലിയ ആൾക്കാരും അതിന്റെ ഇടയ്ക്ക് പാട്ടിലും ഡാൻസിലും മാത്രം വരുന്ന ഹീറോയിനും.
അതെ, അത് അങ്ങനെ അങ്ങനെ പറയാം തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പൊ ക്രിസ്മസ് കഴിഞ്ഞ് റിലീസ് ചെയ്ത ഏറ്റവും ബിഗ് ഹിറ്റ്സ് ആയിട്ടുള്ള ഒന്ന് രണ്ട് സിനിമകളിൽ പോലും വന്നിട്ടുള്ള വലിയൊരു ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ അതിലെ ഹീറോയിൻസിനൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, മെയിൽ ഓറിയന്റഡ് ആണ് വീണ്ടും എന്നുള്ളതാണ്. മാസ് ഹിറ്റ്സ് എപ്പോഴും മെയിൽ ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്.
അതിനെ പറ്റി ഞാൻ അധികം ചിന്തിച്ചിട്ടില്ല. എന്നാ വെച്ചാൽ ഞാൻ ഹീറോയിൻ ക്യാരക്ടേഴ്സ് ഈ വർഷം തൊട്ട് ചെയ്തു തുടങ്ങിയിട്ടുള്ളൂ വീണ്ടും, അതുകൊണ്ട് ഐ ഹാവ്ന്റ് ബീൻ ബോദറിങ് ടു മച്ച് അബൌട്ട് ദി ഹീറോയിൻസ് റോൾസ് സോ ഫാർ. ഞാൻ ഇത്രയും നാളും വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഞാൻ പ്ലേ ചെയ്തതുകൊണ്ട് ഒരു പക്ഷേ ഐ ഹാഡ് ഇൻ തോട്ട് അബൌട്ട് ദിസ് സോ മച്ച്. പക്ഷേ ഞാൻ ഇപ്പൊ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീനിവാസൻ സാറിന്റെ സ്ക്രിപ്റ്റില് പവിയേട്ടന്റെ മധുര ചൂരൽ എന്ന് പറഞ്ഞ ഫിലിമാണ്, ആൻഡ് ഐ പ്ലേ ദ ലീഡ് ഓപ്പോസിറ്റ് ശ്രീനിയേട്ടൻ. ആൻഡ് ഇറ്റ്സ് എ വെരി 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 ഫീമെയിൽ എംപവറിംഗ് ഫിലിം.
ഓക്കെ. അപ്പൊ ഒരു ഫീമെയിൽ എംപവറിംഗ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്ട് പറഞ്ഞ് നിർത്തിയിരുന്നു. ഇനി നമുക്ക് വേറെ ഒരു 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 എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റിലേക്ക് പോകുന്നത്, ഇപ്പം എന്താ പറയണ, ഒരു 25 വയസ്സ് 30 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും കേരളത്തിലെ സ്ത്രീകൾ, കുറെ പേരെങ്കിലും, എല്ലാവരും ഒന്നും അറിയുന്നില്ല, ഇനിയിപ്പോ നമ്മളെ തന്നെ നോക്കേണ്ട കാര്യമില്ല, ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, ഇനിയിപ്പോ മക്കളുടെ കാര്യമായി അല്ലെങ്കിൽ വേറെ പല ഹസ്ബൻഡിന്റെ കാര്യമായി അങ്ങനെ പല കാര്യങ്ങളുമായി എന്ന് ആലോചിക്കുന്നവരുണ്ട്. പക്ഷേ ഈ ഒരു 30കളിലേക്ക് എത്തിയ ആളുകള് ഇപ്പൊ പലരും ഈയിടെയായിട്ട് പറയുന്ന കേട്ടിട്ടുണ്ട് ലെനേനെ ഒരു സ്റ്റൈൽ ഐക്കൺ പോലെ കാണുന്നുണ്ടെന്ന്. ഇപ്പം ഡ്രസ്സിംഗിലാണെങ്കിലും അല്ലെങ്കിൽ സംസാരിക്കുന്ന സ്റ്റൈലാണെങ്കിലും ഒരു ആറ്റിറ്റ്യൂഡിലാണെങ്കിലും അതുപോലെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെങ്കിലും എല്ലാം കൊണ്ടും, അത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഒരു ഇമേജ് ബിൽഡിംഗ് ആണോ അത്, അതെയോ?
എന്റെ കാര്യത്തിൽ ഐ ആം ജസ്റ്റ് ബീയിങ് മൈസെൽഫ്.
ഓക്കെ.
ബിക്കോസ് ബേസിക്കലി ഞാൻ കുട്ടിക്കാലം തൊട്ട് എല്ലാത്തിന്റെയും ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ നോക്കുന്ന ഒരാളാണ്. ഞാൻ ഭയങ്കരമായിട്ട് ഒരു ഹെൽത്ത് ഫ്രീക്ക് അല്ല, എന്നാൽ പരമാവധി ഹെൽത്തി റുട്ടീൻസ് ലൈഫിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നോക്കുന്ന ആളാണ്. ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ഐ ഡോണ്ട് ഈറ്റ് ജങ്ക് ഫുഡ്, ഐ ഈറ്റ് ബട്ട് ഐ ട്രൈ ടു ബാലൻസ് ഇറ്റ് ഔട്ട്. അതായത് ഹെൽത്തി ഫുഡ് ഷുഡ് ബി 80% ആൻഡ് ജങ്ക് ഫുഡ് ഷുഡ് ബി 20%. അങ്ങനത്തെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ ലൈഫിൽ എല്ലാ കാര്യത്തിലും അതേപോലെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ നോക്കുന്ന ഒരാളാണ്. ആൻഡ് ഈ പറഞ്ഞ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ദറ്റ് ഇപ്പോ സ്ത്രീകൾ ഈ പറഞ്ഞ പോലെ ഒരു 50+ ആണെങ്കിൽ പോലും ദേ ആർ ബോതേർഡ് അബൌട്ട് ഹൗ ദേ ലുക്ക് ആൻഡ് ഹൗ ദേ ക്യാരി ദംസെൽവ്സ് ആൻഡ് ഹൗ ദേ ഡ്രസ് ആൻഡ് അത് തന്നെയാണ് ശരി. ഇപ്പൊ ആരും ഈ പറഞ്ഞ പണ്ടത്തെ വീട്ടമ്മമാരുടെ നമ്മളിനി ഒന്നും നോക്കേണ്ട ആവശ്യം, ഇനി കുട്ടികളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ്ലി പോയി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹൗ ദേ ലുക്ക് ആൻഡ് ഹൗ ദേ ഫീൽ നല്ല കാര്യമാണ്.
അതുകൊണ്ടാണോ ലെന ഇപ്പം അങ്ങനെയുള്ള ഒരു ഒരു വിമൻസ് ഹെൽത്തിന്റെ അങ്ങനെ ഒരു ബ്രാൻഡ് അംബാസഡർ പോലെ അങ്ങനെ ഒരു ആശയം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണോ?
ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യാൻ മടിയുള്ള ആളാണ് റെഗുലർ ആയിട്ട്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഞാൻ കഴിഞ്ഞ ഒരു 2 years ബാക്ക് എനിക്ക് വണ്ണം കുറയേണ്ട ആവശ്യമുണ്ടായിരുന്നു ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ട്. നമുക്ക് ചില ഫോട്ടോഷൂട്ടിന് ചില ഡ്രസ്സസ് ഒക്കെ ഇടുന്നെങ്കിൽ നമുക്ക് തന്നെ തോന്നുന്ന ഒരു കോൺഫിഡൻസ് കുറവ് വരും, നമുക്കൊന്ന് ടോൺഡ് ബോഡി വേണം എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനിൽ. ശരിക്കും 1-2 വർഷമൊക്കെ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്താൽ ശരിക്കും അത്രയും ടോൺ ബോഡി കിട്ടുള്ളൂ. അപ്പൊ എന്റെ ഫ്രണ്ട് ഫിസിയോതെറപ്പിസ്റ്റ് ആണ്, ഹേർ നെയിം ഈസ് ലൂയിസ. ആൻഡ് അവളിവിടെ ഒരു ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫിസിയോതെറപ്പി ബേസ്ഡ് സ്ലിമ്മിംഗ് ക്ലിനിക്. അപ്പൊ ഞാൻ അവിടെ പോയി, ഐ ലോസ്റ്റ് 7 kgs ഇൻ 15 days ആൻഡ് മൈ ബോഡി വാസ് അബ്സല്യൂട്ട്ലി ടോൺഡ്. അപ്പൊ ആ റിസൾട്ട്സ് കൊണ്ട് സ്റ്റണ്ടായിട്ട് വി ഫിനിഷ് വിത്ത് ദ ഫോട്ടോഷൂട്ട് ഫോർ ദ ഫോർവേഡ് മാഗസീൻ. അത് ഫോർവേഡിന്റെ ആ വർഷത്തെ കവർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഞങ്ങൾ സംസാരിച്ചു വന്നപ്പോൾ വി സെഡ് വൈ ഡോണ്ട് വി കണ്ട് ഇൻ എ ബിഗ് വേ. അങ്ങനെ കാലിക്കറ്റ് വെച്ചിട്ട് ആകൃതി എന്ന പേരിൽ വി സ്റ്റാർട്ടഡ് എ ക്ലിനിക് ആൻഡ് വി ആർ പ്ലാനിങ് ടു സ്റ്റാർട്ട് ഇൻ കൊച്ചി സൂൺ ദിസ് ഇയർ.
ഓക്കെ.
And അങ്ങനെ ഇറ്റ്സ് എന്ന് വെച്ചാൽ 100% ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. ഫിസിയോതെറപ്പി മെഷീൻസ് മാത്രം യൂസ് ചെയ്ത് ഇപ്പോ വെറും ഫിഗറും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഈവൻ ഫോർ പീപ്പിൾ ഹു ഹാവ് ബോഡി പെയിൻസ് അല്ലെങ്കിൽ മുട്ടുവേദനയൊക്കെ കാരണം വെയിറ്റ് കുറയ്ക്കണം എന്ന് പറയും. എന്നാൽ വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ മുട്ട് ഉപയോഗിച്ചുള്ള എക്സസൈസ് ചെയ്യേണ്ടി വരും, അതാണ് അവരുടെ ഒക്കെ യൂഷ്വൽ പ്രോബ്ലം. അപ്പൊ ഫിസിയോതെറപ്പി ബേസ്ഡ് സ്ലിമ്മിംഗിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല, യു ഡോണ്ട് നീഡ് ടു എക്സേർട്ട് യുവർ സെൽഫ്. സോ ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഫോർ പീപ്പിൾ ഹു ആർ ലുക്കിംഗ് ഫോർ മെഡിക്കൽ റീസൺസ് ഫോർ സ്ലിമ്മിംഗ്.
ഓക്കെ. വാലന്റൈൻസ് ഡേ ബാഷനാണ് ഇവിടെ വരുന്നത് അല്ലേ ലെന? എന്താ എന്താണ് എന്താണ് എക്സ്പെക്ടേഷൻസ്, എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത്?
ഷാൻസ് ഇവന്റ്സ് ഓർഗനൈസ് ചെയ്യുന്ന വാലന്റൈൻസ് ഡേ സെലിബ്രേഷൻ ആണ് വരുന്നത്. എന്നോട് പറഞ്ഞിരിക്കുന്നത് വെരി ഇൻഫോർമൽ lively fun night that we plan to celebrate together. Njan guest aitana varunengilum njan definitely part of the entire function aayirikkum. I think for more details people can contact Mr. Shanu. And idu undu karaoke night aanu, dance undu, DJ undu. It's going to be a fun time. It's a very relaxed weekend function.
Okay. Appa, thank you, Lena. Thank you so much.
Yep, thank you so much. It was a lot of fun talking to you.
Thank you for listening to SBS Radio's Malayalam program. Listen to the full program on Thursdays at 8 p.m. and Sundays at 9 p.m. on SBS Radio 2 channel on your digital TV or SBS Your Language app on mobile phone.